2021 ജനുവരി 21 വ്യാഴാഴ്ച കേരള കൗമുദി ഇ പേപ്പറിന്റെ സിനിമാ പേജിൽ നിന്ന്. ടൊവിനോ തോമസ് ഏവർക്കും പ്രിയങ്കരൻ. ടൊവിനോ തോമസുമായി എസ് അനിൽകുമാർ നടത്തിയ അഭിമുഖം. എപ്പോഴും അമ്മയുടെ കൂടെ തന്നെയായിരുന്നു ഞാൻ. ഒരമ്മക്കുട്ടി എന്ന് പറയാം. എന്നിൽ എന്തെങ്കിലും നല്ല ഗുണങ്ങൾ ഉണ്ടെങ്കിൽ അത് അപ്പന്റെയും അമ്മയുടെയുമാണ്. എന്തെങ്കിലും മോശം ക്വാളിറ്റീസ് ഉണ്ടെങ്കിൽ അത് ഞാൻ തന്നെ താൻ ഉണ്ടാക്കിയെടുത്തത്. മലയാളികളുടെ പ്രിയപ്പെട്ട നടൻ ടൊവിനോ തോമസിന്റെ പിറന്നാളാണിന്ന്. ഓർമ്മ വച്ച് കാലം മുതലേ അപ്പനായിരുന്നു തന്റെ ഹീറോ എന്ന് ടൊവിനോ പറയുന്നു. വക്കീൽ പണി കഴിഞ്ഞു വന്നാൽ വൈകുന്നേരങ്ങളിൽ വണ്ടിയുമെടുത്ത് സ്വന്തം പറമ്പുകളിൽ കൃഷി ചെയ്യാനും മറ്റുമായി ഇറങ്ങുന്ന അപ്പനെയാണ് കുട്ടിക്കാലം തൊട്ടേ ടൊവിനോ കണ്ടു വളർന്നത്. കുറെ കൃഷി ഉണ്ടായിരുന്നു. കൃഷിപ്പണി മിക്കതും അപ്പൻ ഒറ്റയ്ക്ക് ചെയ്യുമായിരുന്നു. നന്നായി കിളക്കും, ജാതിക്കയൊക്കെ പൊട്ടിക്കാൻ മരത്തിൽ കയറും. അപ്പന്റെ അപ്പനും നല്ലൊരു കർഷകനായിരുന്നു. അപ്പനെ പോലെ തന്നെയായിരുന്നു അപ്പന്റെ സഹോദരന്മാരും. പറമ്പിൽ നന്നായി പണിയെടുത്തിരുന്ന അധ്വാനികൾ. അപ്പനാണ് ശരീരം നന്നാക്കണമെന്നൊക്കെ എന്റെ ചിന്തയുടെ പ്രചോദനം. ഞാൻ വീട്ടിലൊരു ജിം സെറ്റ് ചെയ്ത കാലം മുതലേ അച്ഛനും സ്ഥിരമായി അവിടെ വന്ന് വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങി. 4 വർഷം മുമ്പ് അച്ഛനൊരു സർജറി വേണ്ടി വന്നു. തുടർന്ന് പേസ് മേക്കറൊക്കെ വെച്ചതിനാൽ ഭാരിച്ച വർക്കൗട്ടൊന്നും പറ്റില്ല. പക്ഷെ അതിനുശേഷവും പറമ്പിൽ പണിയെടുക്കുന്നതും ദിവസേനയുള്ള വ്യായാമവും ഒന്നും അപ്പൻ നിർത്തിയില്ല. തന്റെയൊക്കെ കുട്ടിക്കാലത്ത് അപ്പൻ നന്നേ കർക്കശക്കാരനായിരുന്നുവെന്ന് ടൊവിനോ ഓർക്കുന്നുണ്ട്. ഞാനും ചേട്ടനുമൊക്കെ 10ാം ക്ലാസ് കഴിയുമ്പോഴേക്കും അപ്പൻ ആ കർക്കശമൊക്കെ ഉപേക്ഷിച്ചു. തന്നോളം വളർന്നാൽ താനെന്ന് വിളിക്കണമെന്ന പ്രമാണത്തിൽ വിശ്വസിച്ചിരുന്നു അപ്പനും. ഞങ്ങളെയൊക്കെ പണ്ട് വഴക്ക് പറഞ്ഞിരുന്ന അതേ മുഖഭാവത്തോടെ അതേ മോഡുലേഷനിൽ പേരക്കുട്ടികളെ പുള്ളി ഇപ്പോൾ വഴക്ക് പറയുമ്പോൾ അത് ഏൽക്കുന്നതേയില്ല. എന്നോടൊക്കെ പണ്ട് പെരുമാറിയിരുന്ന പോലെയല്ല അപ്പൻ എന്റെ മക്കളോട് പെരുമാറുന്നത്. അപ്പൻ മക്കളോട് പെരുമാറുന്നത് പോലെയല്ല അപ്പൂപ്പൻ കൊച്ചുമക്കളോട് പെരുമാറുന്നത്. അപ്പനോടും അമ്മയോടും ഇപ്പോൾ ഇഷ്ടം തുല്യ അളവിലാണെങ്കിലും കുട്ടിക്കാലത്ത് അമ്മയോടായിരുന്നു അടുപ്പക്കൂടുതലെന്ന് ടൊവിനോ പറയുന്നു. അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട്, പ്രതീക്ഷിച്ചിരുന്ന പ്രസവത്തീയതി കഴിഞ്ഞ് ഒരു ദിവസത്തിന് ശേഷമാണ് എന്നെ പ്രസവിച്ചതെന്ന്. അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പോലും താല്പര്യമില്ലാത്ത ഒരാളായിരുന്നത്ര ഞാൻ. ഞാൻ ഏറ്റവും ഇളയ കുട്ടിയാണ്. അമ്മയുടെ കൂടെ തന്നെയായിരുന്നു ഞാൻ. ഒരമ്മക്കുട്ടി എന്ന് പറയാം. എന്നിൽ എന്തെങ്കിലും നല്ല ഗുണങ്ങൾ ഉണ്ടെങ്കിൽ അത് അപ്പന്റെയും അമ്മയുടെയുമാണ്. എന്തെങ്കിലും മോശം ക്വാളിറ്റീസ് ഉണ്ടെങ്കിൽ അത് താൻ തന്നെത്താൻ ഉണ്ടാക്കിയെടുത്തതും. വിശേഷം പറഞ്ഞു നിൽക്കുന്ന തന്റെ അടുത്തേക്ക് വന്ന അമ്മയെ ചേർത്ത് പിടിച്ച് ടൊവിനെ വീണ്ടും പറഞ്ഞു, അമ്മ അഹിംസയുടെ ആളാണ്. തല്ലുകയോ വഴക്കു പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല. പാവം അമ്മയ. ഷീല എന്നാണ് ടൊവിനോയുടെ അമ്മയുടെ പേര്. ടൊവിനോയും ചേട്ടൻ ടിങ്സ്റ്റണും തമ്മിൽ ഒരു വയസ്സിന്റെയും ഒരു മാസത്തിന്റെയും വ്യത്യാസമേ ഉള്ളൂ. ചേട്ടൻ ജനിച്ചത് 1987 ഡിസംബർ 2 ഞാൻ ജനിച്ചത് 1989 ജനുവരി 21. ചേട്ടന്റെ കുഞ്ഞുവാവസ്ഥാനം തട്ടിയെടുത്ത വില്ലനായാണ് തന്നെ ചേട്ടൻ ഏറെക്കാളം കണ്ടിരുന്നത്. ടൊവിനോ പറഞ്ഞപ്പോൾ ടിങ്സ്റ്റൺ ചിരിയോടെ തലകുലുക്കി. ചേട്ടൻ തീരെ കുഞ്ഞായിരുന്നപ്പോൾ തന്നെ അമ്മ വീണ്ടും ഗർഭിണിയായി. പിന്നീട് എല്ലാ ശ്രദ്ധയും ചേട്ടനിൽ നിന്ന് എന്നിലേക്ക് വന്നു. 8ാം ക്ലാസ് 9ാം ക്ലാസ് വരെയൊക്കെ ഞാനും ചേട്ടനും തമ്മിൽ വലിയ ഇടിയായിരുന്നു. പിന്നീട് എപ്പോഴോ ഒരുപോലെ ചിന്തിക്കുകയും പെരുമാറുകയും ചെയ്യുന്നയാളാണെന്ന് തോന്നിയപ്പോൾ മുതൽ ഞങ്ങൾ നല്ല കൂട്ടായി. ഇപ്പോഴെന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് ചേട്ടൻ. ഞങ്ങളെക്കാൾ 5 വയസ്സിന് മൂത്തതാണ് ചേച്ചി. ധന്യ എന്നാണ് ചേച്ചിയുടെ പേര്. ചേച്ചിയുമായിട്ട് ഞാനും ചേട്ടനും പണ്ട് ഭയങ്കര അടിയായിരുന്നു. ഇപ്പോൾ നല്ല സ്നേഹവും കുറച്ച് ബുദ്ധിയും ബോധവും വെച്ചപ്പോൾ മുതൽ കുട്ടിക്കാലത്തെ തല്ലും വഴക്കുമൊക്കെ മാറ്റിവെച്ച് ഞങ്ങൾ നല്ല കൂട്ടായി. അമ്മയുടെ അതേ പ്രകൃതമാണ് എന്റെ ചേച്ചിക്കും. പണ്ട് വഴക്കുണ്ടാക്കുമ്പോൾ ഞങ്ങൾ ചേച്ചിയുടെ തലമുടി പിടിച്ചു വലിക്കുകയും ദേഹത്ത് മാന്തുകയും ഒക്കെ ചെയ്യുമായിരുന്നു. പ്രിയപാതിയായ ലിഡിയയെ ടൊവിനോ പ്രണയിച്ചു തുടങ്ങുന്നത് +1 പഠിക്കുമ്പോഴാണ്. +1, +2 ഞങ്ങൾ ഒരേ സ്കൂളിലാണ് പഠിച്ചത്. അത് കഴിഞ്ഞ് ഞാൻ കോയമ്പത്തൂരിൽ എഞ്ചിനീയറിംഗിന് പോയി. അത് കഴിഞ്ഞപ്പോൾ അവളും കോയമ്പത്തൂരിൽ എഞ്ചിനീയറിംഗിന് ചേർന്നു. വേറെ വേറെ കോളേജുകളായിരുന്നു എന്ന് മാത്രം. എന്റെ വീട്ടിൽ നിന്ന് 2 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ ലിഡിയയുടെ വീട്ടിലേക്ക്. ഞങ്ങളുടെ വീട്ടുകാർ തമ്മിലും പരിചയമുണ്ടായിരുന്നു. ഞാനാണ് ലിഡിയയെ പ്രപ്പോസ് ചെയ്തത്. പ്രണയം പറഞ്ഞു കുറേ നാൾ കഴിഞ്ഞാണ് അവൾ എന്നോട് സമ്മതം അറിയിച്ചത്. മകൾ ഇസയ്ക്കിപ്പോൾ 5 വയസ്സായി. ടഹാന് 3 മാസവും. ഒരാൾ ഓരോരുത്തരോടും സംസാരിക്കുന്നതും ഇടപഴകുന്നതും ഓരോ രീതിയിലായിരിക്കും. എനിക്ക് തോന്നുന്നത് ഞാൻ പൊതുവെ എല്ലാവരോടും സ്നേഹത്തോടെയും സൗഹൃദത്തോടെയും പെരുമാറുന്ന ആളെന്നാണ്. എന്റെ സുഹൃത്തുക്കളുടെ കൂട്ടത്തിൽ ആദ്യം അച്ഛനായത് ഞാനാണ്. ഞങ്ങളുടെ കൂട്ടത്തിൽ അടുത്ത തലമുറയിലെ ആദ്യ പ്രതിനിധി ഇസയാണ്. എന്നെ കുട്ടിക്കാലം തൊട്ടേ കാണുന്ന കൂട്ടുകാരൊക്കെ ഞാൻ അച്ഛനായപ്പോൾ ചോദിച്ചു, എടാ നിനക്ക് അതിനുള്ള പക്വതയൊക്കെ ആയോ എന്ന്. അതിനുള്ള പക്വതയൊക്കെ ആയതുകൊണ്ടാണല്ലോ ഞാൻ അച്ഛനായത് എന്നായിരുന്നു ഞാൻ അവരോട് പറഞ്ഞിരുന്ന മറുപടി. മെച്ചൂരിറ്റി ഈസ് ഓൾ അബൌട്ട് ലൂസിംഗ് ഓഫ് ഇന്നസെൻസ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്വത എത്തി എന്ന് പറയുന്നത് നിങ്ങളിലെ നിഷ്കളങ്കത നഷ്ടമായി എന്ന് പറയുന്നതിന് തുല്യമാണ്. മക്കളോടൊപ്പം കളിക്കാനും തല്ലുകൂടാനും ഒക്കെ കൂടുന്ന ഒരച്ഛനാണ് ഞാൻ. അത്ര സ്ട്രിക്റ്റ് ഒന്നുമല്ല. ഞാൻ ഏറ്റവും കൂടുതൽ സിനിമകളിൽ അഭിനയിച്ച 2018-2019 കാലത്ത് ഞാൻ ഷൂട്ടിങ്ങിന് പോകുമ്പോഴൊക്കെ എന്റെ കൂടെ ഭാര്യയും മോളും ഉണ്ടായിരുന്നു. തിരുവനന്തപുരത്ത് ഞാൻ ലൂസിഫറിന്റെ ഷൂട്ടിങ്ങിന് വന്നപ്പോൾ എന്റെ ഒപ്പം ഭാര്യയും മോളും ഉണ്ടായിരുന്നു. ഞാൻ ഷൂട്ടിങ്ങിന് പോകുമ്പോൾ അവർ പുറത്ത് കറങ്ങാൻ പോവും, സൂവിലും ബീച്ചിലും ഒക്കെ. അങ്ങനെ തിരുവനന്തപുരം മുഴുവൻ കണ്ടു. ഞാൻ കൊച്ചിയിൽ ഷൂട്ടിലാണെങ്കിൽ അമ്മയും മോളും കൂടി കൊച്ചി കറങ്ങി നടക്കും. കോഴിക്കോടാണെങ്കിൽ അവിടെ ഞാൻ സ്ഥലങ്ങൾ കാണുന്നതിനേക്കാൾ എന്റെ ഷൂട്ടിന്റെ സമയത്ത് അവരാണ് സ്ഥലങ്ങൾ കാണുന്നത്. ഇപ്പോൾ ഇസയ്ക്ക് ഓൺലൈൻ ക്ലാസ് ആണ്. അവൾ ഇനി ക്ലാസ്സിലൊക്കെ പോയി തുടങ്ങുമ്പോൾ അത്തരം യാത്രകൾ അത്ര എളുപ്പമായിരിക്കില്ല. ഇപ്പോഴവൾ പ്രീ കെ ജിയിലാണ്, ഇനി എൽ കെ ജിയിലേക്ക്. ലിഡിയാണ് എന്റെ ഏറ്റവും വലിയ വിമർശക. ഭയങ്കര സിനിമാ പ്രേമിയൊന്നുമല്ല. ടിവിയിലാണെങ്കിൽ പോലും സിനിമകളേക്കാൾ വാർത്തകൾ കാണാൻ ഇഷ്ടപ്പെടുന്നയാൾ. ഞാനാണെങ്കിൽ നേരെ തിരിച്ചും. എന്റെ സിനിമകൾ കണ്ടിട്ട് അവൾ സത്യസന്ധമായ അഭിപ്രായം പറയും. എന്റെ സിനിമകൾ കണ്ടിട്ട് സത്യസന്ധമല്ലാത്ത അഭിപ്രായം പറയേണ്ട കാര്യം എന്റെ ഭാര്യയ്ക്കില്ല. ഞാൻ മോശമായിട്ടാണ് അഭിനയിച്ചെങ്കിൽ അത് മോശമായി തന്നെ എന്ന് പറയും. സാമൂഹിക സന്നദ്ധ സേനയുടെ ബ്രാൻഡ് അംബാസഡർ. പുതുവർഷത്തിൽ ചൊവ്വിനെയെ തേടിയെത്തിയ ഏറ്റവും വലിയ സന്തോഷ വാർത്തയായിരുന്നു സംസ്ഥാനത്തെ സാമൂഹിക സന്നദ്ധ സേനയുടെ ബ്രാൻഡ് അംബാസഡറായി താരത്തെ തിരഞ്ഞെടുത്തത്. സഹജീവികളുടെ നന്മയെയും സുരക്ഷയെയും കരുതി മുന്നോട്ട് വരുന്ന മനുഷ്യർക്ക് പ്രവർത്തിക്കാനുള്ള സംവിധാനം ഒരുക്കാനാണ് സാമൂഹിക സന്നദ്ധ സേന രൂപീകരിച്ചതെന്ന് മുഖ്യമന്ത്രി ടൊവിനോയെ ആ സ്ഥാനത്തേക്ക് പ്രഖ്യാപിച്ചുകൊണ്ട് പറഞ്ഞു. ടൊവിനോ 2021. സനൽകുമാർ ശശിധരൻ സംവിധാനം ചെയ്യുന്ന വഴക്ക്, രോഹിത് വി എസ് സംവിധാനം ചെയ്യുന്ന കള എന്നീ ചിത്രങ്ങൾ ടൊവിനോ പൂർത്തിയാക്കി കഴിഞ്ഞു. ഈ ചിത്രത്തിന്റെ ആദ്യഘട്ട ചിത്രീകരണത്തിനിടയിലാണ് ടൊവിനോയ്ക്ക് പരിക്കേറ്റത്. മനു അശോകിൻ സംവിധാനം ചെയ്യുന്ന കാണേ കാണേ, ബേസിൽ ജോസഫ് സംവിധാനം ചെയ്യുന്ന മിന്നൽ മുരളി എന്നീ ചിത്രങ്ങൾ ടൊവിനോയ്ക്ക് പൂർത്തിയാക്കാനുണ്ട്. മിന്നൽ മുരളിയുടെ 60 ദിവസത്തെ ചിത്രീകരണമാണ് ഇനി അവശേഷിക്കുന്നത്. ഉണ്ണിയാറിന്റെ രചനയിൽ ആഷിക്കബു സംവിധാനം ചെയ്യുന്ന നാരദനാണ് പുതുവർഷത്തിൽ ടൊവിനോ അഭിനയിക്കുന്ന പുതിയ ചിത്രം.